എൻ്റെ പേര് ജോൺ ഡാനിയൽ. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്കേവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വേദപുസ്തകത്തെ രണ്ടായി തിരിക്കാം, പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണല്ലോ ഉള്ളത്. അതിനെ പൊതുവെ 4 തിരിച്ചിട്ടുണ്ട്. 4 സുവിശേഷങ്ങൾ, 1 ചരിത്ര പുസ്തകം, 21 ലേഖനങ്ങൾ, 1 പ്രവചനം. അതിൽ സുവിശേഷങ്ങളെ 2 തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 സുവിശേഷകന്മാരായ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവർ എഴുതിയ സുവിശേഷങ്ങൾ സമചിന്താഗതിയുള്ളവയാണ്. ഇതിനെ സിനോപ്റ്റിക് ഗോസ്പൽ എന്നാണ് അറിയപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തെ യോഹന്നയൻ ഗോസ്പൽ എന്നും വിളിക്കുന്നു. നമ്മുടെ പഠന വിഷയം സിനോപ്റ്റിക് ഗോസ്പൽ ആണ്. ഈ സുവിശേഷങ്ങളിലൂടെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ ജനനം, ബാല്യകാലം, തൻ്റെ പരസ്യ ശുശ്രൂഷ, അതിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതും, യാത്രകൾ, താൻ പറഞ്ഞ ഉപമകൾ, തൻ്റെ പ്രസംഗങ്ങളിൽ തന്നെ ഗിരിപ്രഭാഷണം, അന്ത്യകാല ലക്ഷണങ്ങളെക്കുറിച്ച് ഒലിവുമലയിൽ വെച്ച് ചെയ്ത പ്രഭാഷണം, കൂടാതെ കഷ്ടാനുഭവങ്ങൾ, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം എന്നിവയും കാണുവാൻ കഴിയുന്നു. വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ഈ 4 സുവിശേഷം വായിച്ചിട്ട് ആവർത്തന വിരസത ഉണ്ടാകില്ലേ, ആയതിനാൽ 4 സുവിശേഷങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് സന്ദേഹിക്കുന്നവരുണ്ട്. ശ്രദ്ധിച്ചു വായിച്ചാൽ അവതരണത്തിൽ വ്യത്യാസമുണ്ടെന്നും ഒരാൾ എഴുതാഞ്ഞത് മറ്റേയാൾ എഴുതിയിട്ടുണ്ടെന്നും, അങ്ങനെ 4 സുവിശേഷങ്ങളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഏകദേശ പൂർണ്ണ വിവരം ലഭിക്കുകയുള്ളൂ എന്നും മനസ്സിലാക്കാം. ഓരോ സുവിശേഷങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിവരണം മുഖവുരിയായി ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം. ഈ സുവിശേഷത്തിൻ്റെ എഴുത്തുകാരൻ മത്തായിയാണ്. ആധികാരിക രേഖകൾ അതിന് ആ അഭിപ്രായത്തെ പിന്താങ്ങുന്നതായി വളരെയുണ്ട്. മത്തായി ആരാമ്യ ഭാഷയിൽ എഴുതി. ആരാമ്യ ഭാഷ എബ്രായ ഭാഷയുടെ ഒരു ഡയലക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ആരാമ്യ ഭാഷയ്ക്ക് എബ്രായ അക്ഷരമേ ഉള്ളൂ. അത് സംഭാഷണത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയാണ്. മത്തായി അരാമ്യ ഭാഷയിൽ എഴുതി, പിന്നീട് താൻ തന്നെ അത് ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും ഒരുപോലെ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള പ്രാപ്തനായ ഒരു വ്യക്തിയായിരുന്നു മത്തായി. അദ്ദേഹം ജനനത്തിൽ യഹൂദനായി എബ്രായ സ്കൂളിൽ വിദ്യാഭ്യാസം പ്രാപിച്ചു കാണും. എന്നാൽ തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഗ്രീക്ക് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുവാൻ കഴിഞ്ഞിരുന്നു. ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ചിരുന്ന മത്തായിയെ കർത്താവ് തൻ്റെ ശിഷ്യനാകുവാനായി വിളിക്കുകയും പിന്നീട് കർത്താവ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ മത്തായിയെ അപ്പോസ്തലത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു. മത്തായി ഈ സുവിശേഷം യഹൂദന്മാരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുതിയതെന്ന് ചില പുതിയ നിയമ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. യേശുവിനെ ദാവീദിൻ്റെ സന്തതിയിൽ നിന്നും വന്നിട്ടുള്ള രാജാവായി ഇനിയും വരുവാൻ പോകുന്ന മശിഹ ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വംശാവലി രേഖപ്പെടുത്തുമ്പോൾ മത്തായി അബ്രഹാമിൽ ആരംഭിച്ച് ദാവീദിൽ കൂടി കർത്താവിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. അതുതന്നെ യഹൂദന്മാരായ വായനക്കാരെ ആകർഷിക്കുന്നതും ദാവീദിൻ്റെ വംശാവലിയിൽ നിന്ന് ജനിച്ച കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമ പ്രവചനങ്ങളിലെ ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കുന്ന മശിഹയെ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ്. പഴയ നിയമ പ്രവചനങ്ങളുടെ നിവർത്തിയാണ് ക്രിസ്തുവെന്ന് ഉറപ്പിക്കുവാൻ പഴയ നിയമ പ്രവചനങ്ങളെ ഉദ്ധരിച്ച് തൻ്റെ വാദഗതികൾ ഉറപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി രണ്ടാമത്തെ സുവിശേഷമാണല്ലോ മർക്കോസ്. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ മാർക്ക് എന്നായിരുന്നു. മർക്കോസിൻ്റെ അമ്മയ്ക്ക് യെരുശലേമിൽ നല്ല ഒരു വീടുണ്ടായിരുന്നു. ജയിലിൽ നിന്നും ദൂതനാൽ പുറത്താക്കപ്പെട്ട പത്രോസ് ആ വീടിൻ്റെ വാതിലിലായിരുന്നു മുട്ടിയതും ബാല്യക്കാരത്തി ഇറങ്ങി വന്നതും പത്രോസിനെ മനസ്സിലാക്കിയതും. അനേകർക്കിരുന്ന് പ്രാർത്ഥിക്കാവുന്ന ഒരു വീടും അവിടെ ബാല്യക്കാരും ഉണ്ടായിരുന്നു. ധനികയായ ഒരു മാതാവായിരുന്നു മർക്കോസിൻ്റെ അമ്മ എന്ന് മുകളിൽ പറഞ്ഞ കാരണങ്ങളാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു മർക്കോസ്. തൻ്റെ ഭവനത്തിൽ അനേകർ ദിവസേന പ്രാർത്ഥിച്ചു പോന്നു. പത്രോസ് ആദിയായ അപ്പോസ്തലന്മാർ അവിടെ താമസിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാകാം. തുടർന്ന് നാം ആ ചരിത്രം നോക്കുമ്പോൾ പൗലോസും ബർണബാസുമായി മർക്കോസിന് സ്നേഹബന്ധമുണ്ടായി. അത് ചിലപ്പോൾ പൗലോസും ബർണബാസുമൊക്കെ ആ ഭവനത്തിൽ പോവുകയും താമസിക്കുകയും ചെയ്തു കാണും. ബർണബാസുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. അതും നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് കാണുവാൻ കഴിയുന്നല്ലോ. പൗലോസും ബർണബാസും കൂടെയുള്ള ആദ്യത്തെ മിഷണറി യാത്രയിൽ അവരോടുകൂടി സഹായിയായി യാത്ര ചെയ്തിരുന്നു. എന്നാൽ പമ്പുല്ലയിൽ വെച്ച് തുടർന്നു പോകാതെ അവരെ വിട്ടിട്ട് തിരികെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. മർക്കോസിൻ്റെ പേരിൽ പൗലോസും ബർണബാസും തമ്മിൽ അടുത്ത മിഷണറി യാത്ര വന്നപ്പോൾ ഉഗ്രവാദമുണ്ടാകുകയും അവർ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞ് രണ്ട് സ്ഥലത്തേക്ക് മിഷണറി യാത്ര ചെയ്യേണ്ടതായും വന്നു. എന്നാൽ നമുക്ക് വ്യക്തമായ രേഖകളില്ല എങ്ങനെയാണ് മർക്കോസ് ബർണബാസിനെ വിട്ടിട്ട് പോകുന്നതെന്നും, പിന്നെ പൗലോസുമായി മർക്കോസ് എങ്ങനെയാണ് ബന്ധം കൂടിയതെന്നും നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ പൗലോസ് തൻ്റെ വാഗ്വാദത്തെ തിരുത്തിയതാണോ, തൻ്റെ അഭിപ്രായത്തിന് മാറ്റം വരുത്തിയതാണോ, അതോ മർക്കോസ് തൻ്റെ തുടർന്നുള്ള ജീവിതത്തിനും പ്രവർത്തനത്തിനും വ്യത്യാസം വരുത്തതാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവനാണ്, അവനെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് തൻ്റെ അനുയായികൾക്ക് ആജ്ഞ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മർക്കോസ് വീണ്ടും പൗലോസുമായി ബന്ധപ്പെടുകയും പൗലോസിൻ്റെ സഹായിയായി തീരുകയും ചെയ്തിട്ടുണ്ട്. പത്രോസിനും പൗലോസിനും മർക്കോസ് വളരെ പ്രിയനായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ സുവിശേഷം, ചെറിയ സുവിശേഷമാണ് മത്തായിയും ലൂക്കോസും യോഹന്നാനും എടുക്കുമ്പോൾ താരതമ്യേന വാക്കുകൾ കുറവാണെങ്കിലും തൻ്റെ ഭാഷ വായനക്കാരനെ വശീകരിക്കുന്നതും നേരിട്ട് സംസാരിക്കുന്നതുമായ ഭാഷാ രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ലേഖന കർത്താവ് എന്നതിൽ കവിഞ്ഞ് പേഴ്സൺ ടു പേഴ്സൺ അഥവാ വ്യക്തി വ്യക്തിയോട് സംസാരിക്കുന്ന, ഹൃദയം തുറന്ന് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഷയിലാണ്, വലിയ മുഖവരിയൊന്നും കൂടാതെ പല കാര്യങ്ങളും പറയാതെ താൻ തൻ്റെ സുവിശേഷം രേഖപ്പെടുത്തി. ഇവിടെ താൻ ഉദ്ദേശിക്കുന്നത് യേശുവിനെ യഥാർത്ഥ ദാസനായ ക്രിസ്തു, യേശു തൻ്റെ ശുശ്രൂഷയിൽ, ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും, അനേകർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ മറുവിലയായി കൊടുപ്പാനും വന്ന ക്രിസ്തു അവൻ്റെ സൂപ്പർവൈസറായിരുന്നില്ല, പിന്നെ ഒരു ശുശ്രൂഷകനായിരുന്നു. യേശുവിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ അവിടെ രേഖപ്പെടും കാണാൻ സാധിക്കും. പകൽ മുഴുവൻ ജനസമുദായത്തിൻ്റെ മധ്യത്തിൽ അധ്വാനിക്കുകയും രാത്രി മുഴുവൻ പിതാവിനോട് സംസാരിക്കുകയും ചെയ്ത ഒരു ദാസൻ, അതാണ് ഇവിടെ മർക്കോസ് അവതരിപ്പിക്കുന്നത്. ഇതെഴുതിയത് AD 65-67 ഇടയ്ക്കാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഏതായാലും AD 70 മുൻപാണ് എഴുതിയിട്ടുള്ളത്. ഈ നാല് സുവിശേഷങ്ങളും AD 70 മുൻപാണ് എഴുതിയത്. എന്തുകൊണ്ടെന്നാൽ ദേവാലയം അന്നവിടെ ഉണ്ട്. AD 70 ദേവാലയം നശിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഇവർ നാല് പേരും സുവിശേഷങ്ങൾ എഴുതുമ്പോൾ ദേവാലയം അവിടെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും AD 70 മുൻപാണ്. ഇത് പൊതുവേ ഉള്ളതായ പല വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തുടർന്ന് ഓരോ പുസ്തകങ്ങളും അധ്യായങ്ങളും വാക്യങ്ങളും പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ കഴിയും. എന്നാൽ ഇന്ന് ഈ മുഖവുരയിൽ നിങ്ങളോട് അവിടെ ഇവിടങ്ങളിൽ ചില കാര്യങ്ങൾ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ രക്ഷണ്യ വേലയിൽ യേശുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും മരണവും ഉയർത്തെഴുന്നേൽപ്പും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന പ്രധാന വിഷയമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. മനുഷ്യപുത്രന് പാപങ്ങളെ ക്ഷമിക്കുവാൻ അധികാരമുണ്ട് എന്ന് ഈ സുവിശേഷത്തിൽ യേശു പറയുന്നതായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് പാപങ്ങളെ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന്. ഈ സുവിശേഷങ്ങളെ ആരാണ് ആദ്യം എഴുതിയത്, ആരിൽ നിന്നാണ്, ആർക്കാണ് കിട്ടിയത്, ഈ ആലോചന കിട്ടിയത് എങ്ങനെയാണ്? ഇത് മർക്കോസ് ഈ സുവിശേഷം എഴുതുമ്പോൾ കർത്താവിനോട് കൂടെ അവൻ നടന്നിട്ടില്ല, എന്നാൽ അപ്പോസ്തലന്മാരോട് കൂടെ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താൻ ഏറ്റവും കൂടെ നടന്നതായ പൗലോസിൽ നിന്നാകാൻ ഇടയില്ല. കാരണം പൗലോസ് ദൃക്സാക്ഷിയല്ല. ചില ദൃക്സാക്ഷി വിവരണങ്ങൾ കണ്ടാൽ തീർച്ചയായും തന്നോട് അപ്പോസ്തലന്മാർ ഒരുവൻ പറഞ്ഞിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മർക്കോസിൻ്റെ ഭവനത്തിൽ വെച്ച് പത്രോസ് അപ്പോസ്തലനോ മറ്റ് അപ്പോസ്തലന്മാരോ താമസിച്ചപ്പോൾ, ഒളിച്ചു താമസിച്ചപ്പോൾ, പ്രാർത്ഥനയ്ക്കായി താമസിച്ചപ്പോൾ, വന്ന് വിശ്രമിപ്പാൻ താമസിച്ചപ്പോഴൊക്കെ ചരിത്രങ്ങൾ പലതും അവർ പറഞ്ഞു കാണും. അങ്ങനെ വ്യക്തമായി ചിന്തിച്ചാൽ ദൃക്സാക്ഷിയായ പത്രോസിൽ നിന്ന് ചിലപ്പോൾ നേരിട്ട് കിട്ടിയതായിരിക്കാം ഈ വിവരം. എന്നാൽ സിനോപ്റ്റിക് ഗോസ്പൽ പ്രോബ്ലം, സിനോപ്റ്റിക് പ്രോബ്ലം എന്ന ഒരു പ്രത്യേക വിഷയമുണ്ട്. അത് ഞാൻ അടുത്ത ഒരു ക്ലാസ്സിൽ നിങ്ങളോട് അത് തന്നെ എടുത്ത് സംസാരിക്കുന്നതായതുകൊണ്ട് ഈ വിഷയങ്ങൾ അധികമായി ക്രിട്ടിക്കൽ ചിന്താഗതിയിൽ ഇപ്പോൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തതായി ലൂക്കോസിനെ കുറിച്ച്, താൻ ഒരു വൈദ്യനും ചരിത്രകാരനുമായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. വൈദ്യനായ ലൂക്കോസ് ആ കാലത്ത് അനേകർ സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്. ചരിത്രകാരനായ ലൂക്കോസ് നടന്ന സംഭവങ്ങളെ ക്രമത്തിൽ എഴുതിയത് തിയോഫിലസ് എന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയായിരുന്നു. ഈ തിയോഫിലോസ് ആരെന്ന് വ്യക്തമല്ല. അപ്പോസ്തല പ്രവൃത്തികളും ലൂക്കോസ് ആണല്ലോ എഴുതിയത്. അത് ഒരു ചരിത്രരേഖയാണ്. ആ ചരിത്രം താൻ എഴുതുമ്പോൾ അഡ്രസ് ചെയ്യുന്നത് തിയോഫിലിസ് ഫിലോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശു പൂർണ്ണ മനുഷ്യനാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു ലൂക്കോസിൻ്റെ ഉദ്ദേശം. തൻ്റെ വംശാവലി രേഖയിൽ യേശുവിൽ നിന്ന് ആരംഭിച്ച് ആദാമിൽ എത്തിച്ചേരുകയായിരുന്നു. എ ഡി 60 62 ഇടയ്ക്കെഴുതി എന്ന് വിശ്വസിക്കാം. അതും നേരത്തെ പറഞ്ഞ ആർഗ്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ പുസ്തകങ്ങളുടെയും വിശദമായ വിവരങ്ങൾ, ചരിത്ര പശ്ചാത്തലം, തിയോളജി, വിവിധ ചിന്തകന്മാരുടെ അഭിപ്രായങ്ങൾ, പ്രധാന വിഷയങ്ങൾ, കൂടാതെ കർത്താവിൻ്റെ ജീവചരിത്രം ആദിയായവ തുടർന്നുള്ള പാഠങ്ങളിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതാണ്. എന്നാൽ നമ്മുടെ പാഠത്തിൽ പെടുന്നതല്ലെങ്കിലും ഇതിനോട് ചേർന്ന മുഖവുരിയിൽ യോഹന്നാൻ്റെ സുവിശേഷത്തെ കൂടെ ഒരു വാക്കിൽ പറയേണ്ടത് ആവശ്യമാണ്. യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ താൻ ആരംഭിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്നാണ്. അപ്പോൾ ആ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ഉപമകൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അവതരണ രീതി വ്യത്യാസമാണ്. ഉന്നതത്തിൽ നിന്ന് വന്നവനായ ദൈവത്തിൻ്റെ പുത്രൻ, ആദിയിൽ വചനമായി ദൈവത്തോട് കൂടെ ഇരുന്നവനായിരുന്നു. നമുക്കോട് വംശാവലി രേഖപ്പെടുത്തിയിട്ടില്ല. മാനുഷികമായ ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം അവിടെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവപുത്രനായിരുന്നു. ദൈവമായിരുന്നു എന്ന് ഒന്നുകൂടെ പറഞ്ഞാൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സകല സൃഷ്ടിപ്പും ആ ദൈവം അതേ ക്രിസ്തു മുഖാന്തരം ഉളവായി എന്ന് രേഖപ്പെടുത്തുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം. മറ്റ് മൂന്ന് സുവിശേഷങ്ങളിലും ഇല്ലാത്ത പലതും യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലുള്ള പലതും ഈ മൂന്ന് സുവിശേഷങ്ങളിൽ ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം, യേശുവിൻ്റെ ആ ജനനം, കന്യക ജനനം മത്തായി, ലൂക്കോസ് എന്നിവർ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മത്തായി 1:18, ലൂക്കോസ് 1:34-35. ചില വിഷയങ്ങൾ മൂന്ന് സുവിശേഷങ്ങളിലുമുണ്ട്, ചിലത് ചില സുവിശേഷങ്ങളില്ല. ഇവിടെ തുടർന്ന് ഏതൊക്കെ സുവിശേഷങ്ങൾ ഏതൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചില ആലോചനകൾ പറയുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം തൻ്റെ സ്നാനത്തോടുകൂടിയാണല്ലോ ആരംഭിച്ചത്. എന്നാൽ അതിന് മുൻപുള്ള തൻ്റെ ബാല്യകാലം, താൻ നസറേത്തിൽ തൻ്റെ ആ വളർത്തു പിതാവായ ജോസഫിനോടും സ്വന്തം അമ്മയായ മറിയോടും കൂടെ പ്രാർത്ഥു, അവർക്ക് കീഴടങ്ങിപ്പോന്നു. തൻ്റെ വളർത്തു പിതാവായ ജോസഫ് തച്ചനായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. വേദപണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ എല്ലാം യേശു അവർക്ക് കീഴ്പ്പെട്ട് തന്നോടുകൂടെ ആ ഏകദേശം 30 വരെ, തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം വരെ അവർക്ക് കീഴ്പ്പെട്ട് അവിടെ അവരോട് ചേർന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാതാവും പിതാവും ഒത്ത് യെരുശലേമിൽ പോയി. അവിടെ വേദപണ്ഡിതന്മാരോട്, ന്യായശാസ്ത്രികളോടുകൂടെ ഇരുന്ന് ചോദ്യോത്തരങ്ങൾ ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്യുന്ന ബാലകനെ അവതരിപ്പിച്ച ശേഷം യേശുവിൻ്റെ ജീവചരിത്രം ഒരു സുവിശേഷകനും വ്യക്തമായി രേഖപ്പെടുന്നില്ല. പിന്നെ നാം പെട്ടെന്ന് സ്നാനത്തിനു വേണ്ടി വരുന്ന കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്നാനം യോർദാൻ നദിയിൽ, അത് 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചിലത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയതുകൂടെ നിങ്ങളോട് ഇവിടെ അറിയിക്കുകയാണ്. യേശുവിൻ്റെ സ്നാനം യോർദാൻ നദിയിലായിരുന്നു. മത്തായി 3:13-17 വരെയുള്ള വേദഭാഗത്തും മർക്കോസ് 1:9-11 വരെയുള്ള വേദഭാഗത്തും ലൂക്കോസ് 3:21-23 വരെയുള്ള വേദഭാഗത്തും യോഹന്നാൻ 1:29-39 വരെയുള്ള വേദഭാഗത്തും കാണാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ തൻ്റെ പരസ്യ ശുശ്രൂഷയെക്കുറിച്ച് 4 സുവിശേഷകന്മാരും ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തു നോക്കൂ, കർത്താവായി യേശു ക്രിസ്തു സ്നാനം കഴിഞ്ഞ ശേഷം മരുഭൂമിയിലേക്ക് പോയി. അങ്ങനെ മരുഭൂമിയിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെടുകയാണ്. തൻ്റെ പരീക്ഷയുടെ വിവരണം മത്തായി 4:1-11 വരെയും മർക്കോസ് 1:12-13 വരെയും ലൂക്കോസ് 4:1-13 വരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ പരീക്ഷണ വിവരണം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലുള്ളതായ ആ കർത്താവിൻ്റെ ഒന്നാമത്തെ അത്ഭുതം വെള്ളം കാനാവിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കുന്നത്, നിക്കോദീമോസുമായുള്ള സംഭാഷണം, ശമര്യക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണം, ഈ വിഷയങ്ങൾ ഈ സിനോപ്റ്റിക് ഗോസ്പെൽസിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നസ്രത്തിലെ ജനങ്ങൾ അവിടെ വച്ച് യേശുവിനെ കൊല്ലുവാൻ തുടങ്ങിയതായ വിഷയം ഈ മൂന്ന് സുവിശേഷകന്മാരും രേഖപ്പെടുത്താതെ ലൂക്കോസ് മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിവിടെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ പറയുവാൻ കാരണം, നാല് സുവിശേഷത്തിൻ്റെ ആവശ്യം എന്ത് എന്നുള്ള വിഷയങ്ങളെ ഒന്നുകൂടെ ഉറപ്പിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ്. തുടർന്നുള്ള വിഷയങ്ങൾ കൂടെ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് പൂർണ്ണമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സുവിശേഷങ്ങൾ നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആരെന്നും എങ്ങനെ താൻ പ്രവർത്തിച്ചെന്നും എന്താണ് ഭാവിയെന്നും മാനവജാതിയുടെ ഭാവി എന്താണെന്നും വ്യക്തമായി നമുക്ക് അറിയുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ തുടർന്നു പോകുമ്പോൾ സുവിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ വളരെ പ്രസിദ്ധനായിത്തീർന്നു. വലിയ ജനപുരുഷാരം തൻ്റെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു, തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. ചില സന്ദർഭങ്ങളിൽ ആൾ തിരക്ക് തന്നെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് പടകിൽ കയറിയിരുന്ന് സുവിശേഷം അറിയിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ജനക്കൂട്ടത്തിൽ നിന്ന് ചെറു പടകുകളിൽ ഓടി മറുകര ചെന്ന് രഹസ്യമായി പ്രാർത്ഥനയിൽ ഇരുന്നിട്ടുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയി തൻ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. യോർദാന്റെ മറുകരയ്ക്ക് പോയി അവൻ പ്രസംഗിച്ചിട്ടുണ്ട്. യേശു എവിടെയുണ്ടെന്ന് തിരക്കി അന്വേഷിച്ച് ആളുകൾ കൂടുക പതിവായിരുന്നു. ഒരു ദിവസം യേശു ഒരു ഭവനത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു പക്ഷപാതക്കാരനായ ആളിനെ രോഗസൗഖ്യം ആഗ്രഹിച്ച നാല് ആളുകൾ അവനെ അകത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയാതെ വണ്ണം ജനക്കൂട്ടം അത്ര ആ ഭവനത്തിന് ചുറ്റും തിങ്ങിക്കൂടിയതിനാൽ അവർ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് നാലാളുകൾ ഇവനെ താഴേക്ക് ഇറക്കി എന്ന് കാണാൻ സാധിക്കുന്നു. അതെന്താണ് വ്യക്തമാക്കുന്നത്? തൻ്റെ പ്രസിദ്ധിയുടെ കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ, അടയാളങ്ങൾ കാണുവാൻ, അവൻ്റെ പ്രസംഗം കേൾക്കുവാൻ ആളുകൾ ഓടിക്കൂടുക പതിവായിരുന്നു. അത് ആ കാലയളവിൽ തൻ്റെ ശുശ്രൂഷയുടെ പ്രധാന ഭാഗമായിരുന്നു രോഗികളെ സൗഖ്യമാക്കുക. രോഗികളെ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളായ അത്ഭുത രോഗശാന്തികൾ, യേശുവിൻ്റെ വാക്കിൻ്റെ മുന്നിൽ അത്ഭുതങ്ങൾ നടക്കുക പതിവായിരുന്നു. യേശുവിൻ്റെ അത്ഭുതങ്ങളെ നാം ചിന്തിച്ചാൽ അത്ഭുതങ്ങൾ കാണിക്കുവാൻ വേണ്ടി അത്ഭുതം കാണിച്ചതല്ല, പിന്നെയോ ആവശ്യങ്ങളുടെ മുഖത്ത് പലതും അവൻ നിറവേറ്റുകയായിരുന്നു. യേശു രോഗിയെ സൗഖ്യമാക്കിയപ്പോൾ രോഗത്തിൻ്റെ മേലും രോഗിയുടെ മേലുമുള്ള യേശുവിൻ്റെ അധികാരം വ്യക്തമാക്കുകയായിരുന്നു. യേശു ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയപ്പോൾ അഥവാ അവനെ സ്വതന്ത്രനാക്കിയപ്പോൾ യേശു ക്രിസ്തുവിന് ഭൂതത്തിൻ്റെ മേലും ഭൂതഗ്രസ്തൻ്റെ മേലും അധികാരമുണ്ടെന്നും അവൻ വെളിപ്പെടുത്തുകയായിരുന്നു. യേശുവിൻ്റെ അത്ഭുതങ്ങൾ വിവിധമാണ്. കാറ്റിനെയും കടലിനെയും അവൻ ശാന്തമാക്കിയപ്പോൾ യേശുവിന് കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേലും അധികാരമുണ്ടെന്ന് വ്യക്തമാക്കുകയായിരുന്നു. യേശു മരിച്ചവനെ ഉയർപ്പിച്ചപ്പോൾ മരണത്തിൻ്റെ മേലും മരിച്ചവൻ്റെ മേലും അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. ഇത് അവൻ്റെ പോപ്പുലാരിറ്റിക്ക്, അവൻ്റെ പ്രസിദ്ധിക്ക് ആ പലസ്തീൻ ദേശം ആകെ അവൻ പ്രസിദ്ധനായിത്തീർന്നു. ജനം അവനെ കാണുവാൻ കാത്തിരുന്നു. അതിൽ ഒരു സംഭവമാണ് സഖായി എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ കാണുവാൻ മരത്തിൻ്റെ മേൽ ഒളിച്ചിരുന്നത്. അടുത്ത സംഭവങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും.